starting a new life in Australia isn't easy.
A lot of companies have rejected me.
Sometimes I feel like, oh, I'm gonna quit, I've given up.
Work in Progress is a podcast to help skilled migrants rebuild their careers in a new country. You'll hear inspiring real-life stories, expert advice, and valuable tips to help you find a job and advance your career. Work in Progress. Listen now wherever you get your podcasts.
ഓസ്ട്രേലിയയിൽ നിന്നും കേരളത്തിലേക്ക് കുട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ മാതാപിതാക്കളിൽ പലർക്കും ട്രാവൽ വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. കേരളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുട്ടികളുടെ ട്രാവൽ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. കാൻബറയിൽ GPI പ്രവർത്തിക്കുന്ന ഡോക്ടർ ചിഞ്ചു ആൻ വർഗീസ് സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്.
സ്വാഗതം ഡോക്ടർ ചിഞ്ചു ആൻ SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ജോജോ.
ചിഞ്ചു, ഒരു ഹോളിഡേയുടെ ഒരു സീസൺ വരാൻ വേണ്ടി പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓസ്ട്രേലിയൻ മലയാളികളിൽ പലരും കേരളത്തിലേക്ക് കുട്ടികളുമായൊക്കെ യാത്ര ചെയ്യാറുണ്ട്.
അതെ,
പലരും പറഞ്ഞു കേൾക്കാറുണ്ട് കേരളത്തിലേക്ക് പോകുന്നതിന് മുൻപ് വാക്സിനുകൾ എടുക്കണമെന്ന്. ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണ്?
അതെ, കേരളം ഒരു ട്രോപ്പിക്കൽ ഏരിയ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇന്ത്യ, കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും അത് ഒരു ട്രോപ്പിക്കൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ചില സെർട്ടൺ ഡിസീസസ്, വാട്ടർ ആൻഡ് ഫുഡ് ബോൺ ഡിസീസസ് അല്ലെങ്കിൽ മോസ്കിറ്റോ ബോൺ, ഈ കൊതുകിൽ നിന്ന് പകരുന്ന അസുഖങ്ങൾ, അത് കൂടാതെ ആനിമൽ ബൈറ്റ്സിൽ നിന്നൊക്കെയുള്ള അസുഖങ്ങളുടെ റിസ്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ട്രാവൽ വളരെ ഒരു സേഫ് ആൻഡ് ഒരു ഹെൽത്തി ട്രിപ്പ് ആകണമെങ്കിൽ വാക്സിനേഷൻ എടുത്തിട്ട് പോയാൽ അത് കൂടുതൽ സേഫ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇന്ത്യ ആണ് വേൾഡിലെ തന്നെ ഹയസ്റ്റ് റേറ്റ് ഓഫ് റേബീസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് എ ഡിസീസ് ഉള്ള ഒരു കൺട്രി. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രിപ്പയർഡ് ആയി പോകുന്നതാണ് ടു ബി സേഫ്.
ഓക്കെ ഡോക്ടർ ചിഞ്ചു, നമ്മൾ ഓസ്ട്രേലിയയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പല വാക്സിനുകൾ കൊടുക്കാറുണ്ട്. ഇനി ഇന്ത്യയിലാണ് അവർ ജനിക്കുന്നതെങ്കിൽ അവർക്ക് അവിടെ നിന്ന് വാക്സിൻ കിട്ടാറുണ്ട്. ഈ രണ്ട് കുട്ടികളുടെ വാക്സിനേഷനുകൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടോ?
വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാലും ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുന്നേ തന്നെ BCG ട്യൂബർക്കുലോസിസ് TBയുടെ വാക്സിനേഷൻ കൊടുക്കാറുണ്ട്. നമുക്കെല്ലാം ആ ലെഫ്റ്റ് അപ്പർ ആം, ഇടത്തെ കയ്യിലുള്ള ഒരു സ്കാറിങ് അത് TB ഇന്ത്യയിൽ ഒരുപാട് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ഒരു വാക്സിനേഷൻ കൊടുക്കുന്നത്. അതെ, ഓസ്ട്രേലിയയുടെ ഒരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ BCG വാക്സിനേഷൻ ഇല്ല. അപ്പോൾ അതാണ് ഒരു മെയിൻ വ്യത്യാസം. രണ്ടാമതുള്ളൊരു വ്യത്യാസം, ഇന്ത്യയിൽ പോളിയോ കേസസ് ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ ഇന്ത്യൻ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഓറൽ പോളിയോ വാക്സിൻസ്, ഈ പോളിയോ തുള്ളിമരുന്ന് ഒരുപാട് അഡ്വർടൈസ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അത് കൊടുക്കും. ഓസ്ട്രേലിയ ആണെങ്കിൽ പോളിയോ ഇഞ്ചക്ഷൻ, ഇഞ്ചക്റ്റബിൾ പോളിയോ ആയിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇന്ത്യയിലാണെങ്കിൽ അത് ഓറൽ പ്ലസ് ഇഞ്ചക്റ്റബിൾ, കൂടുതൽ ഒരു വാക്സിനേഷൻ ഇഫക്റ്റ് വരാൻ വേണ്ടി അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഒരു മെയിൻ വ്യത്യാസം. പിന്നെ ഓസ്ട്രേലിയ ജനിക്കുന്ന കുട്ടികൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നൊരു വാക്സിനാണ് ചിക്കൻ ബോക്സ് വാക്സിനേഷൻ. അത് ഇന്ത്യൻ ഷെഡ്യൂളിൽ ഇല്ല. ഇന്ത്യയിൽ അതൊരു പ്രൈവറ്റ് ഓപ്ഷണൽ വാക്സിൻ ആയിട്ട് മാത്രമേ ചിക്കൻ ബോക്സ് വാക്സിനേഷൻ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പലരും ഞാൻ കാണുന്നുണ്ട്, എന്റെ പേഷ്യൻസ് ഇന്ത്യയിൽ ജനിച്ചു, അല്ല ഇവിടുന്ന് ഇവിടെ ജനിച്ചു, ഇന്ത്യയിൽ പോയി കുറച്ച് നാൾ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അവർ ആ ചിക്കൻ ബോക്സ് വാക്സിനേഷൻ അവർ മിസ്സാവുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് തിരിച്ചു വരും. നമ്മളത് എക്സ്ട്രാ ആയിട്ട് ഇവിടുന്ന് കൊടുക്കേണ്ടി വരുന്നുണ്ട് ചിക്കൻ ബോക്സിന്റെ വാക്സിനേഷൻ. പിന്നെ ഓസ്ട്രേലിയ ആണെങ്കിൽ നമ്മൾ ഫ്ലൂ വാക്സിനും കൊടുക്കും. പിന്നെ ചെറിയൊരു വേറൊരു വ്യത്യാസം ഉള്ളത് ഈ ടൈമിംഗ് ആണ് വാക്സിനേഷന്റെ. ഇന്ത്യയിൽ ഈ മീസിൽസ് മംസ് റുബെല്ല ഒക്കെ 9 മന്ത്സിലും 15 മന്ത്സ് ഏജിലും ആണ് കൊടുക്കുന്നത്. ഓസ്ട്രേലിയയിൽ അത് 12 മന്ത്സിലും 18 മന്ത്സിലും ആണ്. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്ന കുട്ടികളുടെ ഏജിന്റെ ഒരു അത് പ്രത്യേകം തിരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും GPA കണ്ട് എല്ലാം അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിച്ച് വന്നാലും പലതും അവർ മിസ്സിംഗ് ആയിരിക്കാം, എസ്പെഷ്യലി ഈ മീസിൽസ് മംസ് റുബെല്ല അങ്ങനത്തെ വാക്സിനേഷൻസ്.
ഒരു 10 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 15 വയസ്സ് വരെ കുട്ടികളുടെ ഒരു പ്രായം എടുത്തു കഴിഞ്ഞാല് നമ്മൾ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിരിക്കേണ്ട വാക്സിനുകൾ എന്തൊക്കെയാണ്?
അപ്പം മെയിൻ ആയിട്ടും കേരളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ എടുത്ത് പ്രധാനമായിട്ടും പറയുന്ന രണ്ട് വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് എയും ടൈഫോയിഡും ആണ്. അത് കൂടുതലും നമ്മൾ ഈ വാട്ടർ ആൻഡ് ഫുഡ് ബോൺ ഡിസീസസ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ അത് കോമ്പിനേഷൻ വാക്സിനേഷൻ ആക്ടും കിട്ടും, അല്ല സെപ്പറേറ്റ് വാക്സിനേഷൻ ആയിട്ടും കിട്ടും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുക്കേണ്ട രണ്ട് വാക്സിനേഷൻ. പിന്നെ ഉള്ളൊരു വാക്സിനേഷൻ എന്ന് പറയുന്നത് റേബീസ് വാക്സിനേഷൻ ആണ്, ഈ പേ വിഷബാധ ഒക്കെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിനേഷൻ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള മൂന്ന് വാക്സിനേഷൻ. പിന്നെ ഇവിടെ ജനിച്ച് നാട്ടിലോട്ട് പോകുന്ന കുട്ടികൾക്ക് ഞാൻ പറയുന്ന വേറൊരു കാര്യം, അവിടെ നിയറസ്റ്റ് ഒരു ഹോസ്പിറ്റലിൽ പോയി BCG വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുത്തോണ്ട് പോകാം ട്രാവൽ ക്ലിനിക്കിൽ നിന്ന്. പക്ഷെ ഇവിടെ ഇപ്പം BCG വാക്സിനേഷൻ ഒരു ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് അവര് ഇമ്മ്യൂണോ സപ്രസ് ആയിട്ടുള്ള കിഡ്സിന് മാത്രമേ ബി സി ജി വാക്സിനേഷൻ ഇവിടുന്ന് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നാട്ടിൽ ചെല്ലുമ്പോൾ അത് ബി സി ജി എടുക്കണം. പക്ഷെ ഇവിടുന്ന് ബാക്കി ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്, റേബീസ് എടുത്തുകൊണ്ട് പോകുക. പിന്നെ ഉള്ളത് മലേറിയയുടെയും കോളറയുടെയും. അത് പക്ഷെ അത് വളരെ റെയർ ആണ്. ഞാൻ അങ്ങനെ റുട്ടീനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ നോർത്തേൺ കേരള, വയനാട് ഫോറസ്റ്റ് ഏരിയാസിലൊക്കെ ഉള്ള ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് മലേറിയ ഈ കൊതുകിൽ നിന്ന് വരുന്ന ഒരു അസുഖം, മലേറിയയുടെ റിസ്ക് കൂടുതലായതുകൊണ്ട് അതിന്റെ ഒരു ടാബ്ലറ്റ് എടുക്കാവുന്നതാണ്. കോളറ വളരെ റെയർ ആണ്, ട്രൈബൽ ഏരിയാസിലൊക്കെ മാത്രമേ ഇപ്പൊ കോളറ കാണുന്നുള്ളൂ. അതുകൊണ്ട് അത് നമ്മളിപ്പോ അങ്ങനെ റുട്ടീനായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല.
ഓക്കെ ഡോക്ടർ, ഈ വാക്സിനുകൾക്ക് ഒരു പ്രായപരിധി ഉണ്ടോ, അതോ ഈ കുട്ടികൾക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഈ വാക്സിനുകളൊക്കെ സ്വീകരിക്കാമോ?
ചില വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് എ 1 ഇയർ, ഒരു വയസ്സ് മുതൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അണ്ടർ 1 ഇയർ ബേബീസിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യത്തില്ല. അതുപോലെ ടൈഫോയിഡ് 2 ഇയേഴ്സ് മുതൽ എടുക്കാൻ പറ്റുള്ളൂ. റേബീസ് ഒക്കെ എല്ലാ ഏജിലും എടുക്കാൻ പറ്റും. മലേറിയ ആണെങ്കിലും എല്ലാ ഏജിലും, അത് വെയിറ്റ് അനുസരിച്ച് ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും 1 ഇയർ പ്ലസ് ആണ് മജോറിറ്റി വാക്സിനേഷൻസും. പിന്നെ ഉള്ളത് ഈ ബെക്സിറോ, മെനിഞ്ചോക്കോക്കൽ ബി എന്ന് പറയുന്ന മെനിഞ്ചൈറ്റിസ് അഗേൻസ്റ്റ് ഒരു വാക്സിനേഷൻ ഉണ്ട്. അത് 6 വീക്സ് ഏജ് മുതൽ എടുക്കാൻ പറ്റും ഇവിടെ. അപ്പൊ അത് ട്രാവൽ ചെയ്യുമ്പോൾ അതൊരു വളരെ ഡെഡ്ലി ഡിസീസ് ആണ് ബേബീസിന്. അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വാക്സിനേഷൻ ആണ്.
ഈ പേവിഷബാധയുടെ കാര്യം പറഞ്ഞല്ലോ, അത് നമ്മളൊരു വൺ ടൈം വാക്സിൻ ആണോ അത്?
അതൊരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടും. ആ വാക്സിൻ ഒരു 3 ഡോസസിന്റെ ഒരു ഷെഡ്യൂളാണ്. അത് അപ്പം നമ്മളിപ്പോ ഫസ്റ്റ് ഡോസ് ഇപ്പൊ ഇന്ന് എടുക്കുവാണെങ്കിൽ സെക്കൻഡ് ഡോസ് 7 ഡേയ്സ് കഴിഞ്ഞ് എടുക്കണം. തേർഡ് ഡോസ് 21 or 28 ഡേയ്സ് കഴിഞ്ഞ് എടുക്കണം. അങ്ങനെ 3 ഡോസ് ഫുൾ കിട്ടുന്ന ആളുകൾക്ക് ഒരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട് റേബീസോടെ. അത് 1 ഓഫ് ആയിട്ട് മാത്രം എടുക്കുന്നതാണ്.
ഓക്കെ ഡോക്ടർ, ഈ കേരളത്തിന്റെ ചില സ്ഥലങ്ങളിലൊക്കെ അമീബിക് മസ്തിഷ്ക ജ്വരം അത് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ കുറച്ച് നാളുകൾക്ക് മുൻപ്.
അതെ അതെ അതെ.
നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ അതിനെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്?
അത് അമീബിക് മെനഞ്ചോ എൻകെഫലൈറ്റിസ്, ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നൊക്കെ പറയുന്ന, അത് ഒരു പാരസൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു വാക്സിനേഷൻ അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇത് കൂടുതലും ഈ വാം ലേക്ക് വാട്ടർ റിവറിലൊക്കെയാണ് ഈ ഒരു പാരസൈറ്റ് കൂടുതലും കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരുപാട് കണ്ടാമിനേറ്റഡ് ആറിലും ഒക്കെ കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഇത് കൂടുതൽ ഈ മൂക്കിൽ കൂടി അകത്ത് കയറി അങ്ങനെയാണ് ഇത് ബ്രെയിനിലോട്ട് ഇൻഫെക്ഷൻ പകരുന്നത്. അപ്പൊ കൂടുതലും അങ്ങനെയുള്ള വാട്ടർ റിവർ ഒക്കെ അവോയ്ഡ് ചെയ്യുക. ക്ലോറിനേറ്റഡ് പൂളൊക്കെയാണ് കുറച്ചുകൂടെ സേഫ്. അൺക്ലോറിനേറ്റഡ് വാട്ടറിലൊക്കെ ഈ പാരസൈറ്റ് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പൊ അങ്ങനെ റിവറിൽ ഇറങ്ങുവാണെങ്കിൽ തന്നെ കൂടുതലും ആ തല മൂക്ക് വെള്ളത്തിന്റെ മുകളിൽ വെച്ചുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം കൂടുതലും ക്ലോറിനേറ്റഡ് വാട്ടേഴ്സിലൊക്കെ മാത്രം, ബാക്കി അൺക്ലോറിനേറ്റഡ് ആയിട്ടുള്ള റിവറും ലീഗാളൊക്കെ അവോയ്ഡ് ചെയ്യുക. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി.
ഓക്കെ ഡോക്ടർ, മറ്റൊരു കാര്യം, ഈ പക്ഷിഭിക്ഷബാധ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ പലർക്കും ഫുഡ് പോയിസൺ അടിക്കുക എന്നൊക്കെ നമ്മൾ പറയും, അത് എത്രത്തോളം കരുതലോടെ വേണം നമ്മൾ ഈ ഒരു വിഷയത്തെ സമീപിക്കുവാൻ?
അത് വളരെ കോമൺ ആണ്, വളരെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യ, കേരള ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഹെപ്പറ്റൈറ്റിസ് എ, അതായത് മഞ്ഞപ്പിത്തം, അതും ഒരു വൺ ഫോം ഓഫ് ഈ ഭക്ഷ്യവിഷബാധയാണ്. അതുകൂടാതെ ട്രാവലേഴ്സ് ഡയറിയ എന്ന് പറയും, ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഈ വോമിറ്റിങ്ങും ഡയറിയയും ഒക്കെ ഉള്ള സിംറ്റംസ്. അത് ഒരു ഓപ്ഷൻ ഈ ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിനേഷൻ ഇവിടെ പോകുന്നതിന് മുന്നേ എടുക്കുക. അതിന് ഒരു ഡോസും അതിനൊരു ബൂസ്റ്റർ ഡോസ് 6 മാസം കഴിഞ്ഞുകൊണ്ട് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ തരും. രണ്ടാമത്തെ കാര്യം, ഈ സ്ട്രീറ്റ് ഫുഡൊക്കെ അധികം ഇപ്പം എത്രത്തോളം സേഫ് ആണ്, അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹോട്ടലിൽ നിന്ന് മാത്രം ഫുഡൊക്കെ കഴിക്കുക. ഹാൻഡ് ഹൈജീൻ വളരെയധികം നമുക്ക് നോക്കാൻ പറ്റും. സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യുക. ഈ വളരെയധികം സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ചില പ്രായമുള്ള ആളുകളിലൊക്കെ ട്രാവലേഴ്സ് ഡയറി അങ്ങനെ വന്നാൽ യൂസ് ചെയ്യേണ്ട ആന്റിബയോട്ടിക്സ് നമ്മൾ കൊടുത്തു വിടാറുണ്ട്. കൊച്ചു പിള്ളേരിൽ ഈ ഡീഹൈഡ്രേഷന് റിസ്ക് ഉള്ളത് കൊണ്ട് അതാണ് നമ്മൾ പ്രധാനമായിട്ടും, നാട്ടിലാണെങ്കിൽ ORS മേടിക്കാൻ കിട്ടും, ഇവിടെ ഹൈഡ്രലൈറ്റ്, അങ്ങനത്തെ ഹൈഡ്രേഷൻ ഒക്കെയാണ് മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ കൂടുതലും നമ്മൾ അതുപോലെ തന്നെയാണ് ഈ പൂൾസ്, സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് എയുടെ വൈറസ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഇതുപോലെ തന്നെയുള്ള എല്ലാ സിംറ്റംസും, അത് ഈ ഭക്ഷ്യവിഷയം എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ഫുഡ് ആയതുകൊണ്ട് തന്നെ അതിനുള്ള റിസ്കും വളരെ കൂടുതലാണ്. അപ്പൊ എപ്പോഴും വേറൊരു കാര്യം ഇതുപോലെ തന്നെ വാട്ടർ യൂസ് സൂക്ഷിക്കുക. ക്ലോറിനേറ്റഡ് വാട്ടറുകൾ നമ്മൾ കുട്ടികൾ കളിക്കാൻ പോകുന്നതൊക്കെ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ കളിക്കാൻ വിടുക.
ഓക്കെ, ഈ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കാനുള്ള ഒരു സാധ്യതയെ പറ്റി പറഞ്ഞല്ലോ, അത് ഒരു ഒരു വാക്സിൻ ആണോ ഉള്ളത് അതോ പല കോഴ്സുകളുണ്ടോ അതിന്?
ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് തന്നെ ഹെപ്പറ്റൈറ്റിസ് എയും ബിയും ഉണ്ട്. എ ആണ് നമ്മൾ ഈ ഭക്ഷ്യ ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടി കിട്ടുന്ന ഒരു വൈറസ്. അപ്പം അതിന് 2 ഡോസ് ആണുള്ളത്. ഫസ്റ്റ് ഡോസ് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാം, ഒരു 90% ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഒരു ലൈഫ് ലോങ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതിനൊരു ബൂസ്റ്റർ ഡോസ് എനി ടൈം ബിറ്റ്വീൻ 6 മന്ത്സ് ആൻഡ് 36 മന്ത്സ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഡോസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ 2 ഡോസ് കിട്ടിയാൽ ഇറ്റ്സ് എ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി. പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിന് വാക്സിനേഷൻ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതാണ് ഹെപ്പറ്റൈറ്റിസ് എ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് വാട്ടറിൽ കൂടെ കിട്ടുന്നതല്ല, അത് ഈ ബ്ലഡ് ബ്ലഡ് ബോൺ ഡിസീസസ് ഒക്കെയാ. പക്ഷെ ഇവിടെ ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉള്ളത് കൊണ്ട് അതൊരു വലിയൊരു ട്രാവൽ വാക്സിൻ ആയിട്ട് നമ്മൾ പറയാറുമില്ല.
ഓക്കെ ഡോക്ടർ, ഇപ്പൊ നമ്മൾ ഒത്തിരി വാക്സിനുകളെ പറ്റി പറഞ്ഞു. ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഓസ്ട്രേലിയയിൽ ഈ ട്രാവൽ വാക്സിനുകളൊക്കെ സൗജന്യമായി കിട്ടുമോ?
ഇല്ല, ട്രാവൽ വാക്സിൻസ് ഒന്നും തന്നെ ഫ്രീ അല്ല, കാരണം അതൊരു ഓപ്ഷണൽ വാക്സിൻ ആയതുകൊണ്ട് തന്നെ. അപ്പൊ നമ്മളത് കൂടുതലും ട്രാവൽ ക്ലിനിക്കിലോ അല്ല, മിക്ക മജോറിറ്റി ജി പി ക്ലിനിക്സിലും ഈ വാക്സിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ജി പി സ്ക്രിപ്റ്റ് വന്നാൽ ഫാർമസിന്ന് മേടിച്ച് നഴ്സസ് അഡ്മിനിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. മിക്ക വാക്സിനും ഒരു ബിറ്റ്വീൻ $70 ടു $150 ആണ്. ഇപ്പൊ റേബീസ് പോലത്തെ ഒക്കെ ആണെങ്കിൽ 3 doses എടുക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ കോസ്റ്റ് ഏകദേശം ഒരു റേബീസ് വാക്സിനേഷന് മാത്രം $300+ ആവും ഒരു വാക്സിൻ. ഇപ്പൊ ഇന്ത്യ പോയി എടുത്താലും അതൊരു അതിന് തന്നെ എനിവെയർ ബിറ്റ്വീൻ ₹500 ആൻഡ് ₹2,500 ആണ് ഓരോ വാക്സിനേഷനും അതിന്റെ കോസ്റ്റ്.
അതെ, ഈ വാക്സിനുകളുടെ ഈ വില കാരണം തന്നെ പലരും കേരളത്തിൽ നിന്ന് ഇല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ വാക്സിനുകളൊക്കെ എടുക്കാറുണ്ട്. ഇത് എത്രത്തോളം ഗുണകരമാണ്?
അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഒരു വാക്സിനേഷൻ എടുത്താൽ അതിന്റെ ഇഫക്റ്റീവ്നെസ് വരണമെങ്കിൽ 2 ആഴ്ചയോളം മിനിമം എടുക്കും. പിന്നെ ചില വാക്സിൻസ് ഇപ്പം റേബീസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും മൂന്ന് കോഴ്സസ് ഉണ്ട്. ഇപ്പൊ 0, 7 days, 21 days എന്ന് പറഞ്ഞാൽ ആ കോഴ്സ് തന്നെ ഒരു 3 ആഴ്ച നിൽക്കുന്ന ഒരു കോഴ്സാണ്. ഇപ്പൊ നാട്ടിൽ 1 മാസത്തെ ഒരു ട്രിപ്പിന് പോയാൽ നമുക്ക് ഈ 3 ആഴ്ച കൊണ്ട് കിട്ടുന്ന ഒരു വാക്സിൻ നാട്ടിൽ പോയി എടുത്താൽ അതിന് ഇഫക്റ്റീവ്നെസ് ഇല്ലല്ലോ. ചെല്ലുന്ന ആഴ്ച ഒരു 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 ആനിമൽ ബൈറ്റ് കിട്ടിയാൽ അപ്പൊ അതിന് ഇഫക്റ്റീവ്നെസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ് ഇവിടുന്ന് തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് മിനിമം 2 weeks എടുക്കും അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് വരാൻ. അതുകൊണ്ട് തന്നെ നാട്ടിൽ പോയി എടുക്കുന്നതിൽ ഒട്ടും ഒരു ലോജിക്കില്ല.
ഓക്കെ ഓക്കെ ഡോക്ടർ, ഇനി ഡിസംബർ ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലം വരികയാണ്. ഇപ്പോൾ ഞാൻ ഈ ചോദിച്ച സംശയങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും?
അല്ല, കൂടുതൽ നമ്മൾ ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു മിനിമം 4 to 6 weeks മുന്നേ ട്രാവൽ ഡേറ്റിന് ബിഫോർ എങ്കിലും ഒരു ജി പി അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇത് പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്ന്, ഈ വാക്സിൻ ഇഫക്റ്റ് വരാൻ 2 ആഴ്ച എടുക്കും. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇപ്പൊ ഒരു 2 to 3 doses ഒക്കെ പല വാക്സിനും വേണമെങ്കിൽ ടൈമിംഗ് കൊടുക്കണം. അപ്പൊ ഏകദേശം ഒരു 3 to 4 ആഴ്ച വരെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ആ വാക്സിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പം മലേറിയ ഇൻഫെക്റ്റഡ് ഏരിയ ഒക്കെ ആണെങ്കിൽ മോസ്കിറ്റോ ബൈറ്റ് അവോയ്ഡ് ചെയ്യുക. അപ്പൊ ഈ മോസ്കിറ്റോ റിപ്പല്ലൻസ് ഒക്കെ ബോഡിയിൽ യൂസ് ചെയ്യാം, ലോങ് സ്ലീവ്സ് ഒക്കെ യൂസ് ചെയ്യുക, അതാണ് ഒരു കാര്യം. ഹാൻഡ് ഹൈജീൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു ട്രാവൽ കിറ്റ് പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും, സ്പെഷ്യലി കൊച്ചു പിള്ളേരെ ട്രാവൽ ചെയ്യുമ്പോൾ പനഡോൾ, ന്യൂറോഫെൻ, ഹൈഡ്രലൈറ്റ്, ഹൈഡ്രേഷൻ കൊടുക്കണം. എന്തെങ്കിലും ഓൺ ദ വേ വോമിറ്റിങ്ങും ഡയറിയും തുടങ്ങിയാൽ അവർ ഡീഹൈഡ്രേറ്റഡ് ആയി പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ. ആന്റി ഹിസ്റ്റമിൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ഒരു ഇൻസെക്ട് ബൈറ്റ് ഒക്കെ വന്നാൽ പെട്ടെന്ന് ആന്റി ഹിസ്റ്റമിൻ കയ്യിലുണ്ട്, ബാൻഡേഡ്സ് അതൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചൊരു ട്രാവൽ കിറ്റ് വെച്ച് ട്രാവൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. കൊച്ചുപിള്ളേരെങ്കിലും ട്രാവൽ ചെയ്യുന്ന കുട്ടികൾ പേരൻസ് ഇവിടെ അവർ വാക്സിനേഷൻ എടുക്കുന്ന അവരുടെ വാക്സിനേഷൻ ബുക്ക് കൊണ്ടുപോകാൻ പ്രത്യേകം ഓർക്കണം. അപ്പൊ നാട്ടിൽ പോയാൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ട് എടുക്കേണ്ടി വന്നാലും ഈ ബുക്ക് പ്രൂഫായിട്ട് കാണിക്കാം ഏതൊക്കെ വാക്സിനാണ് എടുത്തതെന്നുള്ളത് അവിടുത്തെ ഡോക്ടർക്ക് ചെക്ക് ചെയ്യുകയും
ചെയ്യും.
ബ്ലൂ ബുക്ക്, അതെ അതെ, ബ്ലൂ ബുക്ക് വെച്ച് ട്രാവൽ ചെയ്യുക. ഒരു ട്രാവൽ കിറ്റ് പ്ലാൻ ചെയ്തെടുക്കുക. ഒരു 4 to 6 weeks ട്രാവലിന് മുന്നേ പ്ലാൻ ചെയ്ത് ജി ബി എ കണ്ട് വാക്സിനേഷൻസ് എല്ലാം അപ് ടു ഡേറ്റ് ആണെന്ന് വരുത്തുക. പിന്നെ ഇതുപോലെ മലേറിയ പ്രൊട്ടക്ഷൻ ഒക്കെ എടുക്കുക, ലോങ് സ്ലീവ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
തീർച്ചയായും, വളരെയധികം നന്ദി ഡോക്ടർ ചിഞ്ചു ആൻഡ് വർഗീസ്, ഉപകാരപ്രദമായ ഇത്രയും വിവരങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് പങ്കുവച്ചതിന്.
താങ്ക് യു.
പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിൽ നിന്നും കേരളത്തിലേക്ക് കുട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ ട്രാവൽ വാക്സിനുകളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിപരമായ സംശയങ്ങൾക്ക് നിങ്ങളുടെ ജി പി എ നേരിൽ ബന്ധപ്പെടുക. ഓസ്ട്രേലിയൻ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫേസ്ബുക്കിലും നിങ്ങൾക്ക് SBS മലയാളത്തെ പിന്തുടരാം. ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
Starting a new life in Australia isn't easy.
A lot of companies have rejected me.
Sometimes I feel like, oh, I'm gonna quit, I've give up.
Work in Progress is a podcast to help skilled migrants rebuild their careers in a new country. You'll hear inspiring real-life stories, expert advice, and valuable tips to help you find a job and advance your career. Work in Progress. Listen now wherever you get your podcasts.